ഹരി ഓം ഹരി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുപൂർണിമ ആണ്. ഗുരുപൂർണിമയെന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ആഷാഢമാസത്തിലെ പൂർണിമയാണ്, പൗർണമി. ആഷാഢപൂർണിമ എന്ന പേരിൽ ഇത് പുരാണപ്രസിദ്ധമാണ്. ഈ ആഷാഢപൗർണമിയുടെ ഒരു പ്രത്യേകത വ്യാസൻ്റെ ജയന്തി കൂടിയാണ്. നമുക്കറിയാം വ്യാസന്മാർ ഏതാണ്ട് 28-29 പേരുണ്ട്. ഹിമാലയത്തിലെ ബദരീനാഥം എന്ന് പറയുന്ന സ്ഥലത്ത് ബദരീപീഠം എന്ന പേരിൽ പ്രാചീനകാലത്ത് ഒരു വലിയ വിദ്യാലയം ഉണ്ടായിരുന്നു. അന്ന് പ്രാചീന ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്യാപീഠമായിരുന്നു അത്. അതിൻ്റെ പ്രിൻസിപ്പൽമാർക്ക് അല്ലെങ്കിൽ വൈസ് ചാൻസലർ, പ്രിൻസിപ്പൽ എന്നൊക്കെ വരുന്ന ആ പൊസിഷന് പറഞ്ഞിരുന്ന പേരാണ് വ്യാസൻ എന്നത്, അല്ലാതെ ഒരാളിൻ്റെ പേരല്ല. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ വ്യാസനായിരുന്നു ബ്രഹ്മ എന്ന് പറയുന്ന ഋഷി. ഈ ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്കാണ്, അത് നമ്മളെ പുരാണപ്രസിദ്ധനായ ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവല്ല. ഇത് ബ്രഹ്മ എന്ന് പേരുള്ള ഒരു ഋഷിയാണ്, ഒരു മഹർഷിയാണ്. അദ്ദേഹമാണ് ഈ ബദരീപീഠത്തിൻ്റെ ആദ്യത്തെ അധിപൻ, അധ്യക്ഷൻ. അദ്ദേഹത്തിനാണ് പരബ്രഹ്മത്തിൽ നിന്ന്, ഈശ്വരനിൽ നിന്ന് വേദം കിട്ടുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്ന നാല് പേർക്ക്, അഗ്നി ഋഷി, വായു ഋഷി, അങ്കിരസ് ഋഷി, ആദിത്യ ഋഷി, ഇങ്ങനെ നാല് പേർക്ക്, നാല് ശിഷ്യന്മാർക്കത് പകർന്നു കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വേദവ്യാസൻ എന്നറിയപ്പെട്ടത്. മഹാഭാരതം എഴുതിയ വ്യാസൻ 28-ാമത്തെ അവസാനത്തെ വ്യാസനാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നായിരുന്നു. അദ്ദേഹമായിരുന്നു അവസാനത്തെ ബദരീപീഠത്തിൻ്റെ അധ്യക്ഷൻ, ഗുരു, മഹാഗുരു. അപ്പോൾ ഈ ആദ്യത്തെ വ്യാസൻ്റെ ജയന്തിയാണ് നമ്മൾ വ്യാസ പൂർണിമ എന്ന പേരിൽ ആഘോഷിക്കുന്നത്. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഇത് ആഘോഷിക്കാൻ. ഗുരുവിൽ കൂടി മാത്രമേ അന്ധകാരം നമുക്ക് നീങ്ങിക്കിട്ടുള്ളൂ. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരവും, രു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിരോധവുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അന്ധകാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇരുട്ടല്ല, അവിദ്യ അല്ലെങ്കിൽ വിദ്യയില്ലാത്ത അവസ്ഥയും ഭൗതികമായ വിദ്യയും. അവിദ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതിക വിദ്യകളായി പ്രാപഞ്ചികം, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അറിവുകൾക്ക് പറയുന്ന പേരാണ് അവിദ്യ. അതുപോലെ തന്നെ വിദ്യ ഇല്ലാത്ത അവസ്ഥയും ഉണ്ട്, അജ്ഞാനം. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കാണുക. ഇതിനെ എതിർക്കുന്നതാണ് ഗുരു. അപ്പോൾ ഈ ഗുരുക്കന്മാർ രണ്ട് മൂന്ന് തരത്തിലുണ്ട്. പലരും പല പേരാണ് പറയുക. ചിലർ കാര്യഗുരുവെന്നും കാരണഗുരുവെന്നും പറയും. ചിലർ പ്രാരംഭ ഗുരുവെന്നും ദ്വിതീയ ഗുരുവെന്നും തൃതീയ ഗുരുവെന്നും പറയും. ചിലർ ഉപാധ്യായൻ എന്നും അധ്യാപകൻ എന്നും ഗുരു, സദ്ഗുരു ഇങ്ങനെയും പറയാറുണ്ട്. എങ്ങനെ പറഞ്ഞാലും ഇതൊക്കെ ഒരേ തരത്തിൽപ്പെട്ട വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളെ അക്ഷരം പഠിപ്പിക്കുക, ഭാഷ പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നവരാണ് ആദ്യത്തെ ഗുരുക്കന്മാർ. കാരണം അത് കഴിഞ്ഞിട്ടേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുത്തും. അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നവർ, ഭൗതിക വിദ്യകൾ അഭ്യസിപ്പിക്കുന്നവർ, ഭൗതികമായ പ്രാപഞ്ചികമായ കാര്യങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ കാര്യങ്ങൾ, എൻജിനീയറിംഗ്, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, വൈദ്യശാസ്ത്രം, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരാണ് പിന്നീട് വരുന്നത്. അക്ഷരം പഠിപ്പിക്കുന്നു, ഭൗതിക വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. അതിനുശേഷം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അധ്യാത്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ആചാര്യൻ്റെ അടുക്കലെത്താൻ പറ്റും. അപ്പം അധ്യാത്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് ആചാര്യൻ. അത് ഗുരുക്കന്മാരിൽ തന്നെ പെട്ട ഒരു വിഭാഗമാണ്. ആചാര്യനാണ് ഈശ്വരനിലേക്ക് ചൂണ്ടുന്നത്. അതിപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്നയാളിനും അത് ചെയ്യാൻ പറ്റും. വെറുതെ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിപ്പിക്കുന്ന ഒരാൾ അധ്യാപകൻ എന്ന പേരിൽ അറിയപ്പെടും, അല്ലെങ്കിൽ ഉപാധ്യായൻ, അല്ലെങ്കിൽ കാരണഗുരു, അങ്ങനെയൊക്കെ അറിയപ്പെടും. നേരെമറിച്ച് അദ്ദേഹം ആ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ഈ ഞാനീ പഠിപ്പിക്കുന്നതൊക്കെ പ്രാപഞ്ചിക നിയമങ്ങളാണ്, ഈ പ്രാപഞ്ചിക നിയമങ്ങൾ ആരാണ് നിലവിൽ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യുന്നത് ഈശ്വരനിലേക്ക് ചൂണ്ടുകയാണ്. ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് ആ മനുഷ്യൻ ആചാര്യനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധ്യാത്മശാസ്ത്രങ്ങൾ അഭ്യസിപ്പിക്കുന്ന ആളും അതുതന്നെയാണ് ചെയ്യുന്നത്, ഈശ്വരനിലേക്ക് ചൂണ്ടുകയാണ്. അടുത്തതാണ് സദ്ഗുരു എന്ന് നമ്മൾ വിളിക്കുന്നത്. സദ്ഗുരു എന്ന് വിളിക്കുന്നത് ഈശ്വരാവതാരം തന്നെയാണ്. ഈശ്വരൻ്റെ അവതാരസ്വരൂപമായ ഗുരുവിനെയാണ് നമ്മൾ സദ്ഗുരു എന്ന് വിളിക്കുക. എല്ലാവരെയും സദ്ഗുരു എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ സദ്ഗുരുവിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ മോക്ഷത്തിലെത്തിക്കുന്നത് സദ്ഗുരുവാണ്. ജന്മാന്തരങ്ങൾ കഴിഞ്ഞാൽ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഈ സദ്ഗുരുവുമായുള്ള നമ്മുടെ ബന്ധം വേർപെട്ടു പോവുകയില്ല. അത് മോക്ഷം വരെ നമ്മളെ എത്തിക്കുന്നതാണ്. ഇത് ഈ ഇങ്ങനെ ഇത്രയുമാണ് ഗുരുക്കന്മാരായിട്ട് വരുന്നത്. ഇത് നമ്മൾ പല പേരിൽ പറയും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ അധ്യാത്മശാസ്ത്രങ്ങളെ സംബന്ധിച്ചും ഭൗതിക ശാസ്ത്രങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവ് പകർന്നു കിട്ടുന്നത് വേദങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആ വേദം ഈശ്വരൻ കൊടുത്തത് ബ്രഹ്മാവെന്ന് പറയുന്ന ഋഷിക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും വേദങ്ങളിൽ നിന്നാണ് നമ്മുടെ ഭൗതിക വിദ്യകളും അധ്യാത്മശാസ്ത്രങ്ങളും എല്ലാം വരുന്നത്. അതുകൊണ്ട് ആ വേദം മനുഷ്യർക്ക്, മനുഷ്യവർഗത്തിന് മുഴുവൻ പകർന്നു കൊടുത്ത വ്യാസനെ, ആദ്യത്തെ വ്യാസനെയാണ് നമ്മൾ മനുഷ്യകുലത്തിൻ്റെ ഗുരുവായി സങ്കല്പിക്കുന്നത്. അതിനുശേഷം വരുന്ന യോഗി, ആദി യോഗി എന്ന് പറയുന്നത് ശ്രീ പരമേശ്വരനാണ്, പരമേശ്വരനും പാർവതീദേവിയും. യോഗികൾ ഗുരുവായി, അങ്ങേയറ്റത്തെ ഗുരുവായി, പരബ്രഹ്മസ്വരൂപമായി സങ്കല്പിക്കുന്നത് ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്ന യോഗിയെയും അദ്ദേഹത്തിൻ്റെ അർദ്ധാംഗിനിയായ പാർവതീദേവി എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ യോഗിനിയെയുമാണ്, അങ്ങനെയും സങ്കല്പിക്കാം. ഇങ്ങനെ പല വിധത്തിലാണ് ഈ വ്യാസ പൗർണമി നമുക്ക് പ്രധാനപ്പെട്ടതാകുന്നത്. ആഷാഢ പൂർണിമയിലാണ് ശ്രീ പരമേശ്വരൻ യോഗം ഉപദേശിച്ചത് എന്നൊരു സങ്കല്പമുണ്ട്. ചില ശൈവ സെക്റ്റുകളിൽ, അതായത് സമ്പ്രദായങ്ങളിൽ, ആഷാഢ പൂർണിമ ഗുരുജയന്തിയായിട്ട് ആഘോഷിക്കാൻ കാരണം ശ്രീ പരമേശ്വരൻ അന്നാണ് യോഗവിദ്യ മനുഷ്യകുലത്തിന് ഉപദേശിച്ചത് എന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയും ഒരു സങ്കല്പമുണ്ട്. ഇന്ത്യയിലുണ്ടായ എല്ലാ സിദ്ധാന്തങ്ങളിലും, അതായത് ബൗദ്ധം, ജൈനം, സിഖ്, അതുപോലെയൊക്കെയുള്ള എല്ലാ ഇന്ത്യയിലുണ്ടായ എല്ലാ അധ്യാത്മ സമ്പ്രദായങ്ങളിലും ഗുരുപൂർണിമ ആഷാഢ പൂർണിമ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ ഓരോ ആഷാഢ പൂർണിമയ്ക്കും നമ്മൾ ചെയ്യണം എന്ന് പരമ്പരാഗതമായി ഋഷിമാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം, ഗുരുപൂർണിമ ദിവസം രാവിലെയോ വൈകിട്ടോ 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ച് അതിൻ്റെ മുൻപിലിരുന്ന് ഗുരുപാദുകാ സ്തോത്രം എന്ന് പറയുന്ന ഒരു സ്തോത്രമുണ്ട്, അത് മുഴുവൻ ജപിക്കണമെന്നാണ് സങ്കല്പം. അതിൽ കവിഞ്ഞ് ചില ആശ്രമങ്ങളിലും സാധകന്മാരും മറ്റും ചെയ്യുന്നത് പാദുകം 2 മെതിയടി കൊണ്ടുവന്ന് അവിടെ വെച്ചതിന് ശേഷം ഈ ഗുരുപാദുകാ സ്തോത്രം ഓരോ ശ്ലോകവും ചൊല്ലിക്കഴിയുമ്പോൾ ഓം സർവേഭ്യോ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പങ്ങൾ ഈ ഗുരുപാദുകത്തിൻ്റെ മേൽ, അതായത് മെതിയടിയുടെ മേൽ നമ്മൾ അർച്ചിക്കും. എന്നാൽ ചിലർ അങ്ങനെ ചെയ്യാറില്ല, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ എന്നുച്ചരിച്ചുകൊണ്ട്, ഇത് ഭാഗവതത്തിലെ ഒരു ഭാഗമാണ്, അത് ഉച്ചരിച്ചുകൊണ്ട് 108 തവണ ഈ മെതിയടിയുടെ മേൽ നമ്മുടെ പുഷ്പം അർച്ചിക്കും. ഒന്നുകൂടെ ഓർമ്മ വേണം, ഓം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുഷ്പം അർച്ചിക്കുക. ഇതാണ് സാധാരണഗതിയിൽ ഏറ്റവും വ്യാപകമായത്. ഓം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പം അർച്ചിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം ഋഷീശ്വരന്മാർ പറയുന്നത്, നിങ്ങളുടെ ഗുരു ആരായിരുന്നാലും അവരെ അർച്ചിക്കുന്നതിന് തുല്യമായത്, നിങ്ങളുടെ ഗുരു ഏത് സമ്പ്രദായത്തിൽപ്പെട്ടയാളായിരുന്നാലും ആരായിരുന്നാലും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ അർച്ചനാ മന്ത്രമാണ് ഓം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുഷ്പങ്ങൾ അർച്ചിക്കുന്നത് 108 തവണ അർച്ചിച്ച് ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട്, ചിലരെ ചിലപ്പോൾ ചെറിയ നിവേദ്യം വെക്കാറുണ്ട്, അവിലെ മലര്, കൽക്കണ്ടം, ഒരു ചെറിയ കദളിപ്പഴം അല്ലെങ്കിൽ എന്തെങ്കിലും പഴം, ഒരല്പം ശർക്കര, ഇത് നിവേദ്യവും ചിലപ്പോൾ ചിലർ വെക്കാറുണ്ട്. അത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണമെന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ചിരുന്ന് 108 തവണ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പമർച്ചിക്കുന്നതാണ് ഏറ്റവും ലളിതവും ഏറ്റവും ഫലപ്രദവുമായ കാര്യം എന്ന് പല ഗുരു സമ്പ്രദായങ്ങളിലും പല സമ്പ്രദായങ്ങളിലെയും ഗുരുക്കന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഗുരുവിന് വലിയ സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും. അതുകൊണ്ട് ഈ ദിനം നമുക്ക് വളരെ പ്രധാനമാണ്. ഇത് ആലോചിച്ച് നോക്കണം. ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിക്ക് ഈശ്വരൻ വേദം കൊടുത്തത് മുതൽ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയതാണ്. അതിൻ്റെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ മഹാഭാരതത്തിൻ്റെ കാലഘട്ടം 5000-ൽ പരമാണ്, 5000-ൽ പരം വർഷങ്ങളാണ്. അതിനും 1000 വർഷം മുമ്പാണ് രാമായണകാലം. അതിനും 1000 വർഷം മുമ്പാണ് വേദകാലം. അപ്പോൾ 3000 വർഷങ്ങളായി നമ്മൾ ആഘോഷിച്ചു വരുന്ന, ഒരു ആചരിച്ചു വരുന്ന, അനുഷ്ഠിച്ചു വരുന്ന ഒരു ദിവ്യ സങ്കല്പമാണ് ഈ ഗുരുപൂർണിമ എന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ആചരിച്ചു വരുന്ന ദീപാവലിയായാലും തിരുവോണമായാലും അതുപോലെ എന്തായാലും അതൊന്നും ഗുരുപൂർണിമയുടെ അത്ര പഴക്കമുള്ളതല്ല. ഗുരുപൂർണിമയാണ് ഏറ്റവും പഴക്കമേറിയ അനുഷ്ഠാനം. അപ്പോൾ എല്ലാവരും ഗുരുപൂർണിമ അതർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ എടുത്ത് അനുഷ്ഠിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ. ഗുരു എല്ലാവരെയും രക്ഷിക്കട്ടെ. എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഗുരു നിങ്ങളെ രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. ഹരി ഓം ഹരി. ഓം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ.